റോമാലേഖനം 14-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ.
സംശയനീയമായ കാര്യങ്ങളിൽ മറ്റുള്ളവരെ വിധിക്കരുത് എന്നുള്ള ഒരു ചിന്തയാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമാലേഖനം 14-ാം അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എപ്രകാരം നാം ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ചില പ്രാവർത്തിക വശങ്ങളെ പൗലോസ് നമ്മൾ കാണിച്ചു തരുന്നു. നാം അതിൻ്റെ 1-ാമത്തെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നാം എന്ത് ചെയ്താലും ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാകുന്നു എന്ന് യാതൊരു സംശയവുമില്ലാതെ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. പല ആളുകൾക്കും ശരിയാണോ തെറ്റാണോ എന്നറിയാൻ സാധിക്കാത്തത് കൊണ്ട് അഥവാ തെറ്റാകുന്നു എന്ന് ജീവിതകാലം മുഴുവൻ പഠിച്ചു വന്നൊരു കാര്യം എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങ് ചെയ്യുന്നത് കൊണ്ട് ആകെ ചഞ്ചലിച്ചു പോകുന്നു, ആകെ പരിഭ്രമിച്ചു പോകുന്നു. അതുകൊണ്ട് പൗലോസ് വളരെ കൃത്യമായി പറയുകയാണ്, സംശയ വിചാരങ്ങളെ വിധിക്കരുത്. വളരെ സൂക്ഷിച്ചു വേണം നാം മറ്റുള്ളവരെ വിധിക്കേണ്ടത്. നാം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെ ചിന്തിച്ചു കഴിഞ്ഞല്ലോ. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. ബലഹീന സഹോദരന് ഇടർച്ച വരാതിരിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന ചിന്ത പൗലോസ് അപ്പോസ്തോലൻ വിശദീകരിക്കുന്നു. ഞാൻ അപ്രകാരം വിശ്വസിക്കുന്നില്ലെങ്കിൽ തന്നെയും എൻ്റെ പ്രവർത്തനം ബലഹീന സഹോദരന് ഇടർച്ച വരാതിരിക്കുന്ന വിധത്തിൽ ആയിരിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ. ചില കാര്യങ്ങൾ എനിക്കറിയാം അതിൽ യാതൊരു തെറ്റുമില്ല എന്ന്, എന്നാൽ ഞാനത് ചെയ്താൽ വേറൊരു സഹോദരന് വേറൊരു സഹോദരിക്ക് അതൊരു ഇടർച്ചയാകും. ഇന്നടത്ത് ഇന്നാരത് ചെയ്തല്ലോ, പ്രസംഗിക്കുന്ന ഇന്നാര് അങ്ങനെ പ്രവർത്തിക്കുന്ന കണ്ടല്ലോ, പിന്നെ ഞാനും അന്ന് ചെയ്താൽ എന്താ കുഴപ്പം? താങ്കൾ ചെയ്തത് താങ്കൾ പക്വത വന്ന ഒരു വിശ്വാസി ആയതുകൊണ്ട് താങ്കളുടെ ക്രിസ്തീയ ജീവിതത്തിന് അതൊരു വിധത്തിലും ഒരു കേടുവരുത്താത്തതായിരിക്കാം. എന്നാൽ ബലഹീന സഹോദരനോ സഹോദരിയോ താങ്കൾ ചെയ്തതിനെ അനുകരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവരുടെ ക്രിസ്തീയ ജീവിതത്തെ ഒരുപക്ഷെ അത് താറുമാറാക്കിയേക്കാം. അതുകൊണ്ട് നാം വളരെ സൂക്ഷിച്ച് സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് ഇടർച്ച വരാത്തതുപോലെ വേണം ഓരോന്നും ചെയ്യുവാൻ. 14-ാം 15-ാം വാക്യങ്ങളിൽ യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായി യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനം എന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. എൻ്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. ബലഹീന സഹോദരന് വേണ്ടി കർത്താവ് മരിക്കുവാൻ തയ്യാറായി. അങ്ങനെയെങ്കിൽ നാം നിശ്ചയമായും അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അവന് ഹാനി വരുത്തുന്ന ചില കാര്യങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്നും ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽപ്പാൻ തയ്യാറായിരിക്കേണ്ടത് ആവശ്യമത്രേ. 16-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. അതായത് സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് അവസരമായി കാണരുത് എന്നർത്ഥം. ഒരു വിശ്വാസി തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തണം, ദുരുപയോഗപ്പെടുത്തരുത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ബലഹീന വിശ്വാസിയിൽ എന്ത് പ്രതികരണം ഉളവാക്കുമെന്ന് നാം എല്ലായ്പ്പോഴും ചിന്തയുള്ളവരായിരിക്കേണ്ടത് അത്രേ. 17-ാം വാക്യം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യത്തെക്കുറിച്ച് ഈ ലേഖനത്തിൽ ഈ വാക്യത്തിൽ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇവിടെ വിശാലമായ എന്ന അർത്ഥത്തിലാണ് ദൈവരാജ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലെ സകലവും അതിൽ ഉൾപ്പെടുന്നു, സഭയും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. തൻ്റെ സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ ഭരണമാണ് ദൈവരാജ്യം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനവും ആത്മാവും ഭരണം നടത്തുന്ന സ്വർഗീയ അന്തരീക്ഷത്തിലുള്ള ജീവിതം, അതിൻ്റെ ഭൂമിയിലെ നാവാണ് സഭ എന്ന് ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഇപ്രകാരമാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. യേശു അവനോട് ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു, യോഹന്നാൻ 3:3. അതേ ദൈവവചനവും ദൈവത്തിൻ്റെ ആത്മാവും ഭരണം നടത്തുന്ന അന്തരീക്ഷം അതാണ്. ദൈവം എല്ലായിടത്തും ഭരണം നടത്തുന്നു, എന്നാൽ ആത്മീയ ശക്തി കൊണ്ടും നിയമങ്ങൾ കൊണ്ടും മാത്രം അവൻ ഭരിക്കുന്ന സ്ഥാനമുണ്ട്. അതാണ് വിശ്വാസിയുടെ ജീവിതം എന്ന് വേറൊരു മഹാനായ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നു. വീണ്ടും ജനനം കൂടാതെ ഈ രാജ്യം കാണുവാനോ അവിടെ പ്രവേശിപ്പാനോ മനുഷ്യൻ കഴിവില്ലാത്തവനാണ്. ആ രാജ്യത്തിൽ ഭക്ഷണത്തിനോ പാനീയത്തിനോ ഉപവാസത്തിനോ സസ്യാഹാരത്തിനോ മാംസഭക്ഷണത്തിനോ യാതൊരു സ്ഥാനവുമില്ല. ഈ വക കാര്യങ്ങൾ അവിടെ പ്രവേശിക്കുകയില്ല. നീതി എന്നതിന് ഇവിടെയും റോമാലേഖനം 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമുള്ള അർത്ഥം ഒന്നു തന്നെയാണ്. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക എന്നാണ് അതിനർത്ഥം. അതായത് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവ്, ഇതും നീതീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൈനംദിന നടപ്പിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നാം ആത്മാവിൽ നടക്കേണ്ടതാണ്. ഇത് വേദശാസ്ത്രപരം എന്നതിനേക്കാൾ ഉപരി പ്രായോഗികമായ കാര്യമാണ് എന്നോർക്കണം. സന്തോഷം വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സന്തോഷം എന്നുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് അനേകം വിശ്വാസികളിലും ഈ ഫലം കാണുവാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കണം, പുഞ്ചിരിച്ചുകൊണ്ട് ഓടി നടക്കണമെന്നല്ല ഇതിനർത്ഥം. താങ്കൾ ഹൃദയാന്തർഭാഗത്ത് സന്തോഷകരമായ അനുഭവം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. 18-ാം വാക്യം, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. വീണ്ടും ജനനത്താൽ ഒരു വ്യക്തി പ്രവേശിക്കുന്ന ആത്മീയ അന്തരീക്ഷത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് ക്രിസ്തുവിനെ സേവിക്കുവാൻ കഴിയുകയില്ല. പിന്നെയോ, നമ്മുടെ സേവനം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്നിവയോട് ബന്ധപ്പെട്ടതായിരിക്കണം. ഈ വക കാര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് ദൈവപ്രസാദം നേടുന്നതിനും ജനത്താൽ അംഗീകരിക്കപ്പെടുന്നതിനും സാധിക്കും. മനുഷ്യർക്ക് കൊള്ളാകുന്നവൻ, അതെ, താങ്കൾ ഒരു വിശ്വാസി ആയതുകൊണ്ട് ജനങ്ങൾ താങ്കളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. അവർ താങ്കളെ ഉപദ്രവിച്ചെന്ന് വരാം. എന്നാൽ അടിസ്ഥാനപരമായി യഥാർത്ഥ വിശ്വാസികളെ ജനം അംഗീകരിക്കുന്നു. എന്നാൽ കപടപരവും ബാഹ്യവുമായ കാര്യങ്ങളെ അവൻ നിന്ദിക്കുകയും ത്യജിക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഇത് പെരുമാറ്റത്തിൻ്റെതായ ഒരു വലിയ പ്രമാണമാണ്. ഒരു വിശ്വാസിയുടെ നടപ്പും സംസാരവും ദൈവത്തിന് പ്രസാദകരവും മനസാക്ഷിയുടെ അംഗീകാരം പ്രാപിക്കത്തക്കതും ആയിരിക്കേണ്ടത് അത്രേ. 19-ാം വാക്യം നോക്കിക്കാട്ടെ. 14-ാം അധ്യായത്തിന് 19-ാം വാക്യം, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. രണ്ട് വിധമായ പ്രബോധനം ഇതിൽ അടങ്ങിയിരിക്കുന്നു. സമാധാനത്തിനുള്ളത് ശ്രമിച്ചു കൊള്ളുക, ഈ പ്രവർത്തന പരിപാടിയിൽ താല്പര്യത്തോടെ മുന്നേറുക എന്നർത്ഥം. ഒരു സഹവിശ്വാസിക്ക് ഇടർച്ചയുണ്ടാക്കുന്ന ഭക്ഷണമോ മറ്റെന്ത് ഭൗതിക കാര്യത്തിൽ നിന്നുമോ ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു വിശ്വാസി മനഃപൂർവ്വമായി ശ്രമിക്കേണ്ടതാണ്. ഇത് ഈ പ്രബോധനത്തിലെ നിഷേധാർത്ഥകമായ കാര്യമാണ്. അതേസമയം തന്നെ സാക്ഷാത്തായ കാര്യം എന്തെന്നാൽ, ആത്മീയ കാര്യങ്ങളിൽ, അതായത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്നീ കാര്യങ്ങളിൽ മുന്നേറേണ്ടതാകുന്നു എന്നത്രേ. ഇവയാണ് ഒരു വിശ്വാസിക്ക് ആത്മീയ വർധന വരുത്തുന്നതായ കാര്യങ്ങൾ. ഇനിയും 20-ാം വാക്യം, ഭക്ഷണ നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യനത് ദോഷമത്രേ. ഭക്ഷണകാര്യങ്ങൾ നിമിത്തം ദൈവവേലയ്ക്ക് പ്രതിബന്ധം സൃഷ്ടിക്കരുത്. ഒരു വിശ്വാസിക്ക് മാംസം ഭക്ഷിക്കുന്നതോ ഭക്ഷിക്കാതിരിക്കുന്നതോ അവൻ്റെ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുള്ള കാര്യമാണ്. എന്നാൽ തിന്നുന്നതോ തിന്നാതിരിക്കുന്നതോ ദൈവം മുൻപാകെ എന്തെങ്കിലും പ്രീതിക്കിടയാക്കുകയില്ല. ഇതോർത്തോണം, ഞാൻ മാംസം ഭക്ഷിക്കുന്നില്ല, അതുകൊണ്ട് ദൈവം എന്നെ കൂടുതൽ അംഗീകരിക്കുന്നു എന്നാർക്കും പറയാൻ കഴിയില്ല. ശാരീരികമായ സംതൃപ്തിക്ക് വേണ്ടി നാം ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ട്. ഒരു ബലഹീനത വിശ്വാസിയിൽ ദൈവപ്രവർത്തനം തടസ്സപ്പെടുവാൻ നാം ഇടയാക്കരുത്. യേശാവിന് ദൈവത്തെക്കുറിച്ചോ ജ്യേഷ്ഠാവകാശത്തെക്കുറിച്ചോ വലിയ പരിഗണനയൊന്നുമില്ലായിരുന്നു. അറിവുണ്ടായിരുന്നു, നിശ്ചയമായും ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അവനതിനെ അവഗണിച്ചു. ഒരു കപ്പ് പായസത്തിന് വേണ്ടി അവനത് കൈമാറ്റം ചെയ്തതായി കാണുന്നു. അതെ, കണ്ണിന് രസകരവും നാവിന് രുചികരവും എല്ലാം കൊണ്ടും നല്ല മണവും, ഇതൊക്കെ കണ്ടപ്പോൾ ഏറ്റവും വിലപ്പെട്ട ആത്മീക അനുഗ്രഹത്തെ അവൻ ദൂരക്കളഞ്ഞു. താങ്കളുടെ ശാരീരിക ആവശ്യത്തിൻ്റെ നിവൃത്തിക്കു വേണ്ടി ജന്മാവകാശം വിൽക്കാനിടയാകരുത് സുഹൃത്തെ. നമുക്കുള്ള ജന്മാവകാശം എന്താണെന്നറിയാമോ? ദൈവമക്കളായി ദൈവം മുൻപാകെ കുറ്റം വിധിക്കപ്പെടാത്ത മനസാക്ഷിയോടുകൂടെ ജീവിക്കുക. 21-ാം വാക്യം നോക്കിക്കേ, മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വിഷയത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ മടങ്ങി വരുന്നു. അതിലുപരിയായി സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുകൂടി ചേർത്തിരിക്കുന്നു. സംശയാസ്പദവും ബലഹീന സഹോദരന്റെ മനസാക്ഷിക്ക് ക്ഷതം ഏൽപ്പിക്കുന്നതുമായ ഏത് കാര്യവും ചെയ്യുന്നത് ശക്തരായ വിശ്വാസി എന്ന് അഭിമാനിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ സംഗതിയാണ്. ഇനിയും രണ്ടാമത്തെ ആ അളവുകോലിലേക്ക് നാം വരികയാണ്, മനസ്സാക്ഷി. 22-ാം വാക്യത്തിൽ ക്രിസ്തീയ പെരുമാറ്റത്തിന്റെ രണ്ടാമത്തെ ശ്രേഷ്ഠമായ പ്രമാണം കാണുന്നു. അവിടെ വായിക്കുന്നത്, നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ, താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. ഇതാണ് വിശ്വാസികൾക്ക് പ്രവർത്തനത്തിനുള്ള രണ്ടാമത്തെ ശ്രേഷ്ഠമായ പ്രമാണം. ഉറപ്പായ ബോധത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞല്ലോ, അതായത് ദൃഢവിശ്വാസം. നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മോട് തന്നെ ഈ ചോദ്യം ചോദിക്കേണ്ടതാണ്, ഇത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ? സന്തോഷത്തോടും പ്രതീക്ഷയോടും ഉത്സാഹത്തോടും കൂടെ എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുമോ? രണ്ടാമത്തെ പ്രമാണം, ചെയ്ത പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുകയാണ്. തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. തൻ്റെ പെരുമാറ്റങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസാക്ഷി തന്നെ കുറ്റപ്പെടുത്തുവാൻ ഒരു വിശ്വാസിക്കിടയാകരുത്. ഇത് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എന്നെ തെറ്റിദ്ധരിക്കരുതേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മുഴുവൻ കേൾക്കണം. എന്നോട് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഒരു വിശ്വാസിക്ക് മദ്യപിക്കുവാൻ കഴിയുമോ? അതിന് ഞാൻ നൽകുന്ന ഉത്തരം ഊവ് എന്നാണ്. മദ്യപാനമോ മറ്റെന്ത് പാപമോ ആകാം. മദ്യപാനം അത് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും മനസ്സിലാകുമല്ലോ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ദൂരദേശത്തേക്ക് പോയ മകനായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മുടിയൻ പുത്രൻ. അവൻ മദ്യപിക്കുകയും അതോട് ചേർന്ന് മറ്റ് പല തോന്നിവാസങ്ങളിലും ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ എപ്പോഴും അവൻ ഒരു മകൻ തന്നെയായിരുന്നു എങ്കിൽ അവനും ആ പന്നികളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? വ്യത്യാസം ഞാൻ പറയാം. ആ പന്നികളിൽ ഒരൊറ്റ ഒരെണ്ണം പോലും പറഞ്ഞില്ല, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും എന്ന്. ആ പന്നികളോടുകൂടെ ആയിരുന്ന മുടിയൻ പുത്രൻ തന്നോട് തന്നെ പറയുകയാണ്, ഹോ, ഞാൻ ഇവിടം വെറുക്കുന്നു, ഇതെൻ്റെ സ്ഥലമല്ല, ഇവിടെ നിന്ന് എങ്ങനെങ്കിലും വെളിയിൽ ചാടുവാൻ ഞാൻ പോകുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി, ഞാൻ എന്തൊരു വലിയ പാപിയാണെന്ന് അപ്പനോട് പറയുവാൻ പോകുകയാണ്. അപ്പോൾ മദ്യപിച്ച ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ഇതത്രേ, പിറ്റേ ദിവസം രാവിലെ അവിശ്വാസിയായ മനുഷ്യൻ ആ തലവേദനയുമായി ഉണർന്നെഴുന്നേൽക്കും, എന്നിട്ട് തന്നോട് തന്നെ പറയും, ഏതായാലും ഇന്നലെ രാത്രി നല്ല ഒന്നാന്തരമായി ഒന്ന് കിറങ്ങി, ഇന്ന് അതുപോരാ, ഇന്ന് വൈകുന്നേരം ശരിക്കും ഒന്ന് ആഘോഷിക്കണം, ഇന്നാര് പറഞ്ഞ ആ ബ്രാൻഡ് ഒന്ന് ശ്രമിച്ചു കളയാം. ഇപ്പോൾ ഒന്നും രണ്ടും കുപ്പി കൊണ്ടൊന്നും ആകുന്നില്ല. എന്നാൽ ഒരു ദൈവവൈതൽ പാപത്തിൽ വീണാൽ എന്തു പറയുമെന്നറിയാമോ? അവൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ തല ഒരു വലിയ വീപ്പ പോലെയായി എന്നവന് തോന്നും. എഴുന്നേൽക്കുവാൻ പോലും കഴിയാതെ അവൻ ആ കിടക്കയുടെ വശത്തേക്കിരുന്ന് കരയും, എൻ്റെ ദൈവമേ, ഞാൻ എന്നെ വെറുക്കുന്നു, ഇനി ഒരിക്കലും അത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, ഞാൻ എന്തൊരു വലിയ നന്ദികേടാണ് കാണിച്ചത്. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ അടുത്ത് വരുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. കർത്താവേ, അവൻ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. ആ മുടിയൻ പുത്രൻ പന്നിയുടെ കൂട്ടിലേക്ക് തിരിച്ചു പോയതായി എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അവന് അവിടെ ഇഷ്ടമല്ല, അതവൻ വെറുക്കുന്നു. എന്നും എന്നും ഒരേ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നവൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അവൻ വിശ്വാസിയാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പാപം പരിചയിക്കുന്നവൻ, പ്രാക്ടീസ് ചെയ്യുന്നവൻ, അവൻ ഒരു വിശ്വാസിയാകുന്നുവോ എന്നാണ് ആദ്യം സംശയിക്കേണ്ടത്. ഒരു ദൈവപൈതലും ലോകമനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതത്രേ, താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. സുഹൃത്തെ, താങ്കൾ താങ്കളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് താങ്കൾ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് വെറുപ്പുള്ളവനാണോ? അതാണ് താങ്കളുടെ മനസാക്ഷി താങ്കളെ കുറ്റം വിധിക്കുക എന്ന് പറയുന്നത്. എത്ര പേർ അത്ഭുതം പ്രവർത്തിച്ചുവെന്നോ, എന്താണ് താങ്കൾ ചെയ്തതോ എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. ആ കാര്യം താങ്കളുടെ ജീവിതത്തിൽ തെറ്റായ കാര്യമായിരുന്നു, താൻ ചെയ്യുന്ന കാര്യത്തിൽ തന്നെത്താൻ വിധിക്കാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഒരുപക്ഷെ താങ്കൾ ആരാധനാ സ്ഥലത്തായിരുന്നിരിക്കാം, താങ്കൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുകയല്ലേ. 23-ാം വാക്യം, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. നോക്കണേ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. സുഹൃത്തെ, താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്യേണ്ടതാണ്. താങ്കൾക്ക് ഉത്തമ വിശ്വാസം ഇല്ല എങ്കിൽ അത് ചെയ്യരുത്. ഒരു വിശ്വാസിക്ക് പാപത്തെക്കുറിച്ചുള്ള പുതിയ ഒരു നിർവചനം ഇവിടെ ലഭിക്കുന്നു. അതെ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതൊരു പ്രവർത്തനവും അത് അംഗീകരിക്കുവാൻ നല്ലതാണ്. എന്നാൽ വിശ്വാസത്തിൽ നിന്നല്ല എങ്കിൽ അത് പാപമാണ്. സംശയാസ്പദമായ കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരമാണിത്. വിശ്വാസി വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവനാകൊണ്ട് അവൻ വിശ്വാസത്താൽ നടക്കേണ്ടതുമത്രേ. ഈ വലിയ സത്യങ്ങളെ അവഗണിച്ച് അരിഷ്ടതയിൽ ജീവിക്കരുതേ. ദൈവഹിതം മനസ്സിലാക്കുവാൻ ദൈവം താങ്കളെ കൂടുതലായി സഹായിക്കും. അവിടുത്തെ കരങ്ങളിലേക്ക് നാം പൂർണ്ണമായി സമർപ്പിച്ചാൽ മാത്രം മതി. എത്രയോ ഉന്നതമായ ഒരു ചിന്തയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളെ എപ്രകാരമാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നത്? 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ ശ്രേഷ്ഠമായ പ്രമാണം നമുക്ക് കാണുവാൻ കഴിയും. ബലഹീന വിശ്വാസിയെക്കുറിച്ചുള്ള കരുതൽ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് ഈ 15-ാം അധ്യായം. ആ ആദ്യത്തെ ഭാഗം മാത്രം ഒന്ന് നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ വേർപാട് എന്ന വിഷയമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. തുടർന്ന് ദൈവനാമ മഹത്വത്തിനു വേണ്ടി യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് ചേരുന്നതിനെക്കുറിച്ചും, അവസാനമായി പൗലോസ് ജാതികളുടെ, പ്രത്യേകിച്ച് റോമിലുള്ളവർക്ക് വേണ്ടി ജാതികളുടെ അപ്പോസ്തോലൻ എന്ന തൻ്റെ വ്യക്തിപരമായ സാക്ഷ്യം തുടരുകയും ചെയ്യുന്നതായി കാണുന്നു. ഈ ലേഖനത്തിലെ സുപ്രധാന വിഷയങ്ങൾ എല്ലാം ഈ അധ്യായത്തോടെ അവസാനിക്കുന്നു. അവസാനത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തോലൻ വ്യക്തിബന്ധങ്ങൾക്ക് വളരെ മുഖ്യമായ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നതായും കാണുന്നു. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഒരു വിശ്വാസിയുടെ പെരുമാറ്റത്തിന് ആധാരമായിരിക്കുന്ന 3-ാമത്തെ പ്രമാണമാണിത്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും ഒരു വിശ്വാസിക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്തതായുണ്ട്. ഒരു ദൈവ പൈതൽ കള്ളു കുടിക്കരുതെന്ന് മാത്രമല്ല, കള്ളൊഴിച്ച് പുളിപ്പിച്ച് അപ്പം പോലും തിന്നരുതെന്ന് വാദിക്കുന്ന ചില നല്ല ആത്മാർത്ഥതയുള്ള വിശ്വാസികളുണ്ട്. അങ്ങനെയുള്ള ഒരു ദൈവവൈതലിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് കള്ളപ്പം ഉണ്ടാക്കി കൊടുത്താൽ താങ്കൾ അദ്ദേഹത്തെ വാസ്തവത്തിൽ മുറിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അങ്ങനെ പാപം ചെയ്യുകയാണ്. ടി വി കാണുന്നത് തെറ്റാകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ദൈവവൈതൽ താങ്കളുടെ വീട്ടിൽ വന്നാൽ വാർത്ത പോലും വെക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. ഈ പറയുന്നതൊക്കെ ഒരുപക്ഷെ താങ്കൾക്ക് ചെയ്യാമായിരിക്കും, പക്ഷേ എന്നെക്കൊണ്ട് സാധ്യമല്ല, കാരണം മറ്റുള്ളവരെ കരുതി ചില കാര്യങ്ങൾ ഒരു പ്രകാരത്തിലും ചെയ്യുവാൻ എനിക്കാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എത്ര മാതൃകാപരമായ ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു സിനിമാ തിയേറ്ററിൽ പോകുവാൻ എന്നെക്കൊണ്ടാവില്ല. അങ്ങനെ ഒരു പടം കാണുവാൻ താങ്കൾക്ക് പോകാമായിരിക്കാം, എന്നാൽ ഞാൻ താങ്കളെ കുറ്റം വിധിക്കുന്നില്ല, പക്ഷേ എന്നെക്കൊണ്ടാവില്ല. അതിൻ്റെ കാരണം ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു, ബലഹീന സഹോദരനെ കുറിച്ചുള്ള കരുതൽ. ശക്തരായ നാം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചും കൂടി ആകുന്നു എന്ന് തോന്നിപ്പോകുന്നു. എൻ്റെ കർത്താവുമായുള്ള ബന്ധത്തിന് ഉടവ് സംഭവിക്കാത്ത തന്നെ ചില ചലച്ചിത്രം കാണുവാൻ എനിക്കാവും എന്നത്രേ ഞാൻ കരുതുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് പ്രദർശിപ്പിക്കുന്ന ഒട്ടുമുക്കാലും ചിത്രങ്ങളുടെ പരസ്യങ്ങൾ തന്നെ മനം മടുപ്പിക്കുന്നവയാണ് അല്ലേ, വെറുപ്പുളവാക്കുന്നവയാണ്. അപ്പോൾ അത് മുഴുവൻ കണ്ടാലത്തെ സ്ഥിതി ഓർക്കാൻ കൂടി കഴിയുന്നില്ല. പണം ഉണ്ടാക്കണമെന്നല്ലാതെ ഈ ചിത്രം ഉണ്ടാക്കുന്നവരുടെ ആഗ്രഹം മറ്റെന്താണ്? ഒരു പ്രഗത്ഭനായ സംവിധായകനുമായുള്ള അഭിമുഖം ഞാൻ ശ്രദ്ധിക്കാനിടയായി. ആത്മാർത്ഥതയുള്ള അദ്ദേഹത്തിന് ഈ പടത്തിന് തന്നെ പല പ്രാവശ്യം അവാർഡ് കിട്ടിയതാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ചിത്രങ്ങൾ സമൂഹത്തെ എത്രമാത്രം നന്നാക്കുവാൻ ഉതകുന്നതാണ് എന്ന്. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, സമൂഹത്തെ നന്നാക്കുവാൻ വല്ല കവലപ്രസംഗമോ മതപ്രസംഗമോ ഒക്കെയാണ് നടത്തേണ്ടത്. ചലച്ചിത്രം ഞങ്ങൾ ഇറക്കുന്നതിന് പിൻപിൽ സമൂഹത്തെ നന്നാക്കണം എന്നൊരു ലക്ഷ്യം ഒന്നും ഇല്ല, അദ്ദേഹം പറഞ്ഞ കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാൽ എല്ലാവരും അങ്ങനെ ചിന്തിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് വരില്ല. നല്ല കാര്യങ്ങളിലേക്ക് സമൂഹത്തെ നടത്തുന്നതിലുപരി ചലച്ചിത്രങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ കാണിച്ച് അവ പരീക്ഷിച്ച് നശിക്കുവാനല്ലേ പലപ്പോഴും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഏതായാലും അവ കണ്ടാൽ തന്നെ അവ എന്നെ ഒട്ടും സ്വാധീനിക്കാറില്ല. എന്നാൽ ചില ചിത്രങ്ങൾ കാണുന്നത് ഒരു ബലഹീന വിശ്വാസിക്ക് കർത്താവുമായുള്ള ബന്ധത്തെ ഉലയ്ക്കുകയും അവനെ വളർത്തുന്നതിന് പകരം തളർത്തി എന്ന് വന്നേക്കാം. അതുകൊണ്ട് ഒരു വിശ്വാസി വീട്ടിലിരുന്ന് പോലും അത് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ചും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ അങ്ങനെ സ്വാധീനിക്കും എന്നതുകൊണ്ട് ഇത് വളരെ കുടുസായ ചിന്താഗതിയാകുന്നു, സങ്കുചിതമാകുന്നു എന്ന് താങ്കൾ പറഞ്ഞേക്കാം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ വിഷയം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നാം അതിനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. സംശയ വിചാരങ്ങളെ നാം വിധിക്കാതെ മറ്റുള്ളവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും?